2022 February 6 ഞായർ വാരാന്ത്യ കൗമുദിയുടെ 1 പേജിൽ നിന്ന് ഡോക്ടർ ശോശാമ്മയുടെ വെച്ചൂർ വിപ്ലവം. മുള്ളും മുരടും മൂർക്കൻ പാമ്പുമുള്ള വഴികളിലൂടെ വെച്ചൂർ പശുക്കളെ തേടി ഡോക്ടർ ശോശാമ്മ അയ്പും വിദ്യാർത്ഥികളും നടന്നു തീർത്ത ദൂരം അതികഠിനമായിരുന്നു. എതിർപ്പുകളുടെ വലിയ കോട്ട കെട്ടി ആ ഉദ്യമത്തിന്റെ വഴിമുടക്കാൻ പലരും ശ്രമിച്ചു. മനക്കരുത്ത് കൊണ്ടായിരുന്നു ആ അഗ്നി പരീക്ഷകളെ വെച്ചൂരമ്മ നേരിട്ടത്. ആ തീക്ഷ്ണയാത്രയ്ക്കുള്ള അംഗീകാരമാണ് പത്മശ്രീ പുരസ്കാരം. ഫീച്ചർ തയ്യാറാക്കിയത് KN സുരേഷ് കുമാർ, വായിക്കുന്നത് രമ്യ. ഗ്രാമീണ കുടുംബത്തിന് ഒരു വെച്ചൂർ പശു മതി. ആവശ്യത്തിന് പാൽ കിട്ടും. പരിപാലിക്കാൻ എളുപ്പം, ചെലവും കുറവ്. ഒന്നിലധികം ഉണ്ടെങ്കിൽ പാൽ വിൽക്കുകയും ചെയ്യാം. സങ്കര ഇനങ്ങളെക്കാൾ പ്രതിരോധ ശേഷിയുണ്ട്. കേരളത്തിന്റെ കാലാവസ്ഥയ്ക്ക് ഇണങ്ങിയതാണ് വെച്ചൂർ പശുക്കൾ. നാട്ടുകാലികളെ സംരക്ഷിക്കാൻ ഇന്ത്യൻ ഗവേഷണ കൗൺസിൽ രംഗത്തിറങ്ങും മുമ്പേ ഇതിന്റെ ആവശ്യകത ബോധ്യപ്പെട്ട ഒരു ടീച്ചറമ്മയുണ്ട്. തൃശൂർ മണ്ണൂത്തി ഇന്ദിരാനഗറിൽ ഡോക്ടർ ശോശാമ്മ അയ്പ്. കേരളത്തിന്റെ തനത് ഇനമായ വെച്ചൂരിന്റെ കുലം മുടിയുന്നത് കണ്ട് ഉള്ളവയെ കണ്ടെത്താനായി നാടൊട്ടുക്കും അവർ ഗോവേഷണം നടത്തിയ ആളാണ്. ഗോവേഷണം എന്നാൽ സംസ്കൃതത്തിൽ പശുക്കളെ അന്വേഷിക്കുക എന്നാണ് അർത്ഥം. തെരച്ചിലിൽ ശിഷ്യരും പങ്കാളികളായി. മുള്ളും മുരടും മൂർക്കൻ പാമ്പുമുള്ള വഴികളിലൂടെ വെച്ചൂരമ്മയും കുട്ടികളും നടന്നു കയറിയത് പത്മശ്രീ അംഗീകാരത്തിലേക്കാണ്. അവർക്കൊപ്പം നിയൽ പോലെയുണ്ടായിരുന്നു 5 കൊല്ലം സ്നേഹിതനും 57 കൊല്ലം ജീവിത പങ്കാളിയും വെറ്റിനറി കോളേജ് അധ്യാപകനുമായിരുന്ന ഡോക്ടർ എബ്രഹാം വർക്കി. ഏതോ ഒരു ലോകത്തിലിരുന്ന് അദ്ദേഹം ഇപ്പോൾ അനുഗ്രഹം ചൊരിയുന്നുണ്ടാകുമെന്ന് ശോശാമ്മയ്ക്കറിയാം. പോരാട്ടത്തിന്റെ ദിനരാത്രങ്ങളിലൂടെയായിരുന്നു അവരുടെ യാത്ര. മറക്കാതെ 1989 July 26 ആ ദിവസം ഡോക്ടർ ശോശാമ്മയും വിദ്യാർത്ഥികളും ഒരു വെറ്റിനറി ആംബുലൻസിലും ജീപ്പിലുമായി വെച്ചൂർ അയ്മനം ഭാഗത്തേക്ക് പുറപ്പെട്ടു. തിരിച്ചെത്തുമ്പോഴേക്ക് തൊഴുത്തൊരുക്കാനുള്ള തത്രപ്പാടിലായിരുന്നു 30-ലധികം വിദ്യാർത്ഥികൾ. പഴയ തൊഴുത്തിന് പുനർജന്മം നൽകുകയായിരുന്നു അവർ. ആദ്യം വച്ചു പിടിച്ചത് അയ്മനത്തേക്ക്. 2 വീടുകളിൽ നിന്ന് 2 പശുക്കളെയും 1 കാളിയെയും കയറ്റി ഓണം ദുരുത്തിലെത്തി ചിന്നമ്മയുടെ പശുവിനെ വാങ്ങി. 3-അംഗ കമ്മിറ്റിക്കാണ് പർച്ചേസ് ചുമതല. അധ്യാപകരും വിദ്യാർത്ഥികളുമാണ് പശുക്കളെ പിടിക്കുന്നതും വണ്ടിയിൽ കയറ്റുന്നതും. വൈക്കത്തെ മനോഹരന്റെ വീട്ടിൽ നിന്ന് ഒരു പശുവിനെയും കുട്ടിയെയും കയറ്റി അദ്ദേഹത്തിന്റെ ഭാര്യ വീട്ടിലേക്ക് പോയി. അവിടെ മനോഹരന്റെ പശുവിന്റെ അനുജത്തിയെയും സ്വന്തമാക്കി. അങ്ങനെ 8 എണ്ണത്തിനെ കിട്ടി. വിദ്യാർത്ഥികളിൽ ചിലരും പ്രൊഫസർ കെ പവിത്രനും തമിഴ്നാട്ടിലെ ഗവേഷണ വിദ്യാർത്ഥി ജെ രാധാകൃഷ്ണനും ഉൾപ്പെടുന്ന സംഘം മണ്ണുത്തിയിലെത്തിയപ്പോൾ കുട്ടികൾ തൊഴുത്തിന്റെ ചുവരുകൾക്ക് വെള്ളയടിക്കുകയായിരുന്നു. 4 മുതിർന്ന പശുക്കളും 3 കിടാങ്ങളും 1 കാളിയും പുറത്തിറങ്ങി. അപ്പോഴേക്ക് കിഴക്കേ വെള്ളവീശിയിരുന്നു. പുതിയ പ്രഭാതം, പുതിയ ഉണർവ്, ചരിത്ര മുഹൂർത്തം. 8-ൽ നിന്ന് 100 എണ്ണം വരെയായി പെരുകിയ വെച്ചൂർ സംരക്ഷണ പദ്ധതിയുടെ അനൗപചാരികമായ തുടക്കമായിരുന്നു അത്. ചാവാലിയാണോ വെച്ചൂർ പശു? രാവിലെ തന്നെ വെച്ചൂർ പശുവിനെ കാണാൻ ആളുകളെത്തി. ഈ ചെറിയ ചാവാലിയാണോ വെച്ചൂർ പശു? ഹേ, ഇത് വെച്ചൂരല്ല. നാനാതരം അഭിപ്രായങ്ങൾ കേട്ടു. പത്രക്കാരെത്തി, വാർത്തകൾ വന്നു, സന്ദർശകരുടെ തിരക്കായി. കുറച്ചു പാൽ തരുന്ന വെച്ചൂർ പശുവിനെ സംരക്ഷിക്കുന്നത് അന്ന് ഒരു ഭ്രാന്തൻ ആശയമായിരുന്നു. അപ്പോൾ വെച്ചൂരിനെ പറ്റി ലഘുരേഖ പുറത്തിറങ്ങി. അതിൽ പറഞ്ഞ കാര്യങ്ങൾ ഇന്ന് നടപ്പായി. കേരളത്തിലും മറ്റ് സംസ്ഥാനങ്ങളിലുമായി കർഷകരുടെ പക്കൽ ഇന്നുള്ളത് 10,000 വെച്ചൂർ പശുക്കളാണ്. ഒരു വീട്ടമ്മയുടെ നേതൃത്വത്തിൽ നടന്ന വെച്ചൂർ വിപ്ലവം. അന്വേഷിച്ചാൽ കുറെ കൂടി പശുക്കളെ കിട്ടുമെന്ന് തോന്നി. അങ്ങനെ അനിൽ സക്രിയെ കൂടാതെ ടീച്ചറുടെ സംഘത്തിലെ അജിത്, KC ജയൻ, ജയൻ ജോസഫ്, ജി സുനിൽ, വിനോദ്, സജി ജോസഫ്, ജസ്റ്റിൻ ജേക്കബ്, N ജയദേവൻ, തിരുപ്പതി വെങ്കിടാചലം എന്നിവരെല്ലാം അന്വേഷിച്ചു. 9-ാമത്തെ പശുവിനെ തലയോലപ്പറമ്പിൽ നിന്ന് കിട്ടി. കുര്യച്ചൻ എന്ന വിദ്യാർത്ഥി പട്ടിമറ്റം മൂലമറ്റം ഭാഗങ്ങളിൽ അന്വേഷിച്ചപ്പോൾ വെച്ചൂർ കാളിയെ കിട്ടി. വംശവർദ്ധന ഉറപ്പായി. ഈ യജ്ഞത്തിൽ ധാരാളം പേർ പങ്കാളികളായി. ഒരു വണ്ടി ഉരുക്കളുമായി ശോശാമ്മയും കുട്ടികളും പിന്നെയും മണ്ണുത്തിയിലെത്തി. കുട്ടികൾ വിളിച്ചു പറഞ്ഞു, ബമ്പറടിച്ചേ. പൂവ് കൊതിച്ചു, പൂക്കാലം കിട്ടി. തുടർ സംരക്ഷണത്തിനുള്ള വെച്ചൂർ പശുക്കളെ കിട്ടുമെന്ന് ഉറപ്പായപ്പോൾ വെറ്റിനറി കോളേജിന്റെ അന്നത്തെ ഡീൻ രാധാകൃഷ്ണ കൈമൾക്ക് ശോശാമ്മ പദ്ധതി സമർപ്പിച്ചു. കണ്ടെത്തിയ 8 എണ്ണത്തിനെ വാങ്ങാനും 1 വർഷത്തെ ചെലവിനുമായി 25,000 രൂപ ആവശ്യപ്പെട്ടു. അദ്ദേഹം അംഗീകരിച്ചു. അടുത്തതായി വൈസ് ചാൻസലറും മറൈൻ ബയോളജിസ്റ്റുമായ EG സൈലാസിന്റെ അംഗീകാരം നേടലായിരുന്നു. ചങ്കിടിപ്പോടെ നിൽക്കുന്ന ശോശാമിയോട് പശുക്കൾക്ക് തീറ്റയ്ക്കുള്ള പണം ചേർത്തില്ലേ എന്നായി വിസി. ഫാമിലെ പശുക്കൾക്ക് വാങ്ങുന്നതിൽ നിന്ന് എടുക്കാമെന്ന് ശോശാമ. അത് ബുദ്ധിമുട്ടാണെന്നും ആ തുകയും ചേർത്ത് അന്നു തന്നെ പദ്ധതി തരണമെന്നുമായി വിസിയുടെ നിർദ്ദേശം. താമസ സ്ഥലത്തേക്ക് വെസ്പ സ്കൂട്ടിലിരുന്ന് എബ്രഹാം വർക്കിയോടൊപ്പം പറഞ്ഞു 65,000 രൂപയുടെ പ്രൊപ്പോസൽ വിസിക്ക് നൽകി. നടപടിക്രമം നോക്കാതെ അദ്ദേഹം അംഗീകരിച്ചു. അങ്ങനെ പിറന്നത് വെച്ചൂർ ഭാഗ്യം, വെച്ചൂർ പദ്ധതിയുടെ ഉപജ്ഞാതാവിന്റെ പിറവിയും. പോരാട്ടത്തിന്റെ നാൾവഴികൾ. വെച്ചൂർ പശുക്കളുടെ തിരച്ചിലിന് കാരണമായ ഒരു സംഭവമുണ്ട്. പ്രകൃതി സംരക്ഷണത്തിൽ താല്പര്യമുള്ള വിദ്യാർത്ഥികൾ ടീച്ചറുമായി അന്നത്തെ പ്രകൃതി സംരക്ഷണ വിഷയങ്ങൾ ചർച്ച ചെയ്യാറുണ്ടായിരുന്നു. സുഗതകുമാരിയുടെ നേതൃത്വത്തിൽ നടന്ന സൈലന്റ് വാലി സമരം അവരെ ആവേശം കൊള്ളിച്ചിരുന്നു. പണ്ട് ധാരാളം വെച്ചൂർ പശുക്കൾ ഉണ്ടായിരുന്ന കഥയും ഇപ്പോൾ അവയെ കാണാനില്ലെന്ന ദുഃഖവും പങ്കുവച്ചു. അന്വേഷിച്ചു നോക്കാമെന്നായി വിദ്യാർത്ഥികൾ. അവരുടെ കൂട്ടത്തിൽ അനിൽ സക്കറിയ സ്വന്തം നിലയ്ക്കും അന്വേഷണം നടത്തി. ആദ്യത്തെ വെച്ചൂർ പശുവിനെ കണ്ടെത്തി. പദ്ധതി തുടങ്ങിയപ്പോൾ സർവകലാശാലയ്ക്കുള്ളിൽ അപസ്വരങ്ങൾ ഉയർന്നു. സങ്കര ഇനങ്ങളുടെ ദവള വിപ്ലവം നടത്താൻ ലക്ഷ്യം വച്ചവർ പാരപ്പണി തുടങ്ങി. നമുക്കും കിട്ടണം പാൽ എന്നതു മാത്രമായിരുന്നു അവരുടെ നീതി. താരതമ്യേന പാൽക്കുറവുള്ള വെച്ചൂറിനെന്തിന് പദ്ധതി എന്ന ചോദ്യവും. ജോലിയിൽ കണിശക്കാരിയായ അഴിമതിയില്ലാത്ത ടീച്ചറോട് തൽപര കക്ഷികൾക്ക് എതിർപ്പുണ്ടായി. ഉദ്യോഗസ്ഥരുടെ തൊഴുത്തിൽ കുത്തിൽ ചില സർവീസ് സംഘടനകളും കക്ഷി ചേർന്നു. ഇന്ത്യയിൽ ആദ്യമായി തുടങ്ങിയ വെച്ചൂർ പദ്ധതിക്കെതിരെ അവർ പടനയിച്ചു. ടീച്ചറുടെ വീട്ടിൽ സഹായികളായി വരുന്ന വിദ്യാർത്ഥികളെ വഴിയിൽ തടഞ്ഞു. പശുക്കൾ ശുദ്ധ വെച്ചൂരല്ലെന്നുമായി. ഒടുവിൽ ആ പേര് എഴുതി ചേർത്തു. അതിനിടെ ഗോശാലയിലെ പശുക്കൾ വിഷം തീണ്ടി ചാവാൻ തുടങ്ങി. പല സമയങ്ങളിലായി 28 എണ്ണം. അതിനു പിന്നിലും തൽപര കക്ഷികളായിരുന്നു. ഫോറേറ്റ് കലർന്ന പുല്ല് തിന്നതാണ് കാരണം. പുൽച്ചെടികൾക്ക് ചുവട്ടിൽ വിഷം ഒഴിച്ച് അവർ ഒളിപ്പോരെ തുടർന്നു. പോലീസ് കേസായി. ടീച്ചറെ സ്ഥലം മാറ്റി. അവരെ മാറ്റി നിർത്തി അന്വേഷിക്കാനുള്ള ഉത്തരവിന് ടീച്ചർ സ്റ്റേ വാങ്ങി. അന്ന് SP ആയിരുന്ന ബി സന്ധ്യ സത്യസന്ധമായി അന്വേഷിച്ചു. വെച്ചൂരിന്റെ ജീൻ വിദേശത്തേക്ക് കടത്താൻ ശ്രമിച്ചെന്ന കഥയും ചിലർ മെനഞ്ഞു. നിയമ പോരാട്ടത്തിനൊടുവിൽ സത്യം തെളിഞ്ഞെങ്കിലും വെച്ചൂർ പശു സംരക്ഷണത്തെക്കാൾ സമയം എതിർപ്പുകളെ നിർവീര്യമാക്കാൻ ടീച്ചർക്ക് പൊരുതേണ്ടി വന്നു. ഒടുവിൽ ഇന്ത്യയിലെ 26 തനത് ബ്രീഡുകളിൽ ഒന്നായി വെച്ചൂർ പശുവിന്റെ പേരും എഴുതി ചേർക്കപ്പെട്ടു. കുട്ടനാടിൽ കുടുംബ പേരുകളുള്ള ശോശാമ നേരത്തെ സ്കൂൾ വിദ്യാഭ്യാസത്തിന് ശേഷം ആലുവ UC കോളേജിലും തൃശൂർ വെറ്റിനറി കോളേജിലും പഠിച്ചു. നാഷണൽ ഡയറി റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് മൃഗപ്രജനന ശാസ്ത്രത്തിൽ ഡോക്ടറേറ്റ് നേടി. കാർഷിക സർവകലാശാലയിലെ ജനറ്റിക്സ് ആൻഡ് അനിമൽ ബ്രീഡിംഗ് വകുപ്പ് മേധാവിയായി വിരമിച്ചു. വെറ്റിനറി കോളേജിലെ സർജറി പ്രൊഫസറും ഭർത്താവുമായ പരേതനായ ഡോക്ടർ എബ്രഹാം വർക്കിയുടെ പിന്തുണ വിജയത്തിന് സഹായകമായി. USAയിലുള്ള ഡോക്ടർ റെബേക്ക വർഗീസും ടൊറന്റോയിൽ സിവിൽ എഞ്ചിനീയറായി ജോലി ചെയ്യുന്ന ജോർജ് എബ്രഹാമാണ് മക്കൾ. 2001 വിരമിച്ചെങ്കിലും വെച്ചൂരിനായി ഇന്നും പ്രവർത്തന നിരതയാണ് വെച്ചൂരമ്മ. എന്തിന് സംരക്ഷിക്കണം? നിക്ഷേപമാണ് എന്നും വെച്ചൂർ പശു. പ്രകൃതി വൈവിധ്യവും ചരിത്ര സാംസ്കാരിക പൈതൃകവും നിലനിർത്താനും ശാസ്ത്രീയ പഠനത്തിനും ഉതകും. ചെറുകിട കർഷകരുടെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടും. 8 മാസം കറക്കാം. തീറ്റ കുറച്ചു മതി. വാണിജ്യാടിസ്ഥാനത്തിലും വളർത്താം. കാലാവസ്ഥയ്ക്ക് ഏറെ യോജിച്ചതാണിത്. പ്രതിരോധ ശേഷി കൂടുതൽ തിരുവിതാം കൊട്ടാര വൈദ്യന്മാർ വെച്ചൂർ പാലിന്റെ ഔഷധ ഗുണം അംഗീകരിച്ചിരുന്നു. മൂലം തിരുനാൾ മഹാരാജാവിന്റെ വയറുവേദനയ്ക്ക് വൈദ്യൻ നിർദ്ദേശിച്ചത് വെച്ചൂർ പാലായിരുന്നു. ഇതിനായി 2 പശുക്കളെ കൊട്ടാരത്തിൽ എത്തിച്ചിരുന്നു. ഇവയുടെ പാലും മൂത്രവും ചാണകവും മരുന്നുണ്ടാക്കാൻ ഉപയോഗിച്ചിരുന്നു. നേത്രരോഗങ്ങൾക്ക് ഉത്തമമാണ്. KR ഗൗരിയമ്മ കൃഷിമന്ത്രിയായിരിക്കെ ഇവയെ സംരക്ഷിക്കാൻ നടപടിയെടുത്തിരുന്നു. കാസർഗോഡ് ആട്, അട്ടപ്പാടി കരിയാട്, ചെറുവള്ളി പശു, അങ്കമാലി പന്നി, കുട്ടനാടൻ ചാര, ചെമ്പല്ലി, താറാവ് എന്നീ തനത് ഇനങ്ങളുടെ സംരക്ഷണത്തിനും ശോശാമ്മ പദ്ധതികൾ കൊണ്ടുവന്നിരുന്നു.